ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സ്നേഹിക്കുകയും എൻ പ്രമാണങ്ങൾ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമ്മാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഒരു സ്ഥിരം ശ്രോതാവോ അല്ല എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ഇടയായത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതം. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ. എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ 8157943435 എന്ന നമ്പറിൽ വിളിക്കുക. ഈ പരിപാടികൾ ഓൺലൈനായി ശ്രവിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org സന്ദർശിക്കുക. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്വർഗീയ ദാനങ്ങളാൽ ഇന്നും എന്നും യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് തിരുവചന ചിന്തകളുമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. അതെല്ലാം അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഉള്ള മാർഗമായിട്ട് മാറണമേ. അങ്ങ് ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കുന്നുകൊണ്ട് നന്ദി പറയുന്നു. പരാജയങ്ങളിൽ അങ്ങയോട് കൂടിയിരിക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിളിൽ നമ്മൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ചരിത്ര സംഭവങ്ങൾ ഏതെല്ലാമാണ്? വിജയത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിടുതലിൻ്റെ ചരിത്രങ്ങളായിരിക്കാം നമ്മൾ കൂടുതൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ബൈബിളിലെ കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അവരിൽ നിന്നും നാം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. നാം അവർക്ക് വീരപരിവേഷം കൽപ്പിക്കുന്നു. പക്ഷേ അവർ നമ്മളെപ്പോലെ ആയിരുന്നു എന്നതാണ് സത്യം. ആദാമും ഹവ്വയും മുതൽ പത്രോസ് വരെ ബൈബിളിലെ വിജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംഭവങ്ങൾക്ക് അപ്പുറത്തും പരാജയത്തിൻ്റെ കഥകൾ കൂടി ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. ബൈബിളിലെ മിക്ക വ്യക്തികളും ഏതെങ്കിലും സന്ദർഭത്തിൽ പരാജയം രുചിച്ചവരാണ്. ഈ വസ്തുത നമ്മെ കാണിക്കുന്നത് ഏറ്റവും വിശ്വസ്തരായവർ പോലും പരാജിതരാകാം. എന്നാൽ വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും ദൈവത്തിന് ഏതൊരാളെയും വീണ്ടെടുക്കുവാനും അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുവാനും കഴിയും എന്നു തന്നെയാണ്. പരാജയത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? നമ്മിൽ ആരും പൂർണ്ണരല്ലെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. DNA പരാജയത്തോടുകൂടിയാണ് നമ്മൾ ജനിച്ചത് തന്നെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3:23 വാക്യത്തിൽ പറയുന്നതാ, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കിയവരാണ്, എന്നാൽ ദൈവം സ്നേഹിക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണെന്നും ഏറ്റവും മോശമായ പരാജയങ്ങളെ പോലും നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ അവന് കഴിയുമെന്നും ബൈബിൾ കാണിക്കുന്നു. പരാജയം അവസാനമല്ലെന്ന് ബൈബിൾ പറയുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. തിമൊഥെയൊസിന് എഴുതിയ 2 3:16-17 വാക്യങ്ങൾ. മറ്റ് തിരുവെഴുത്തുകൾ പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പരാജയ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളും. യഥാർത്ഥത്തിൽ ആ കഥകൾ, ആ സംഭവങ്ങളാണ് നമ്മെ ചില പ്രധാനപ്പെട്ട പ്രായോഗിക ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാം എന്നുള്ളത് ശരിയാണ്. എങ്കിലും കുറച്ചുകൂടി നല്ലത് പരാജയങ്ങളെ പരമാവധി അകറ്റി നിർത്താൻ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കുന്നതാണ്. പരാജയപ്പെട്ട ബൈബിൾ കഥാപാത്രങ്ങൾ അതിനാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ബൈബിളിലെ ചില വ്യക്തികളുടെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമതായി ആദമും ഹവ്വയും. ഏദൻ തോട്ടത്തിൽ കുറ്റമറ്റ ഒരു പരിതസ്ഥിതിയിൽ ദൈവത്തോടൊപ്പം ജീവിച്ച ആദ്യത്തെ പുരുഷനും സ്ത്രീക്കും പരാജയം സംഭവിച്ചത് എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇച്ഛ സ്വാതന്ത്ര്യം നൽകിയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അവരുടെ തിരഞ്ഞെടുപ്പ് മാനവരാശിയുടെ ഭാവിയുടെ ചരിത്രം മാറ്റിക്കുറിച്ചു. തങ്ങളുടെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്നു. ഈ കഴിവ് നമുക്ക് നൽകിയിരിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും വിശാലമായ ലോകം നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിലൂടെ നിലനിർത്തുവാൻ സാധിക്കും എന്നതിനാലാണ്. നിങ്ങളുടെ തീരുമാനം ദൈവീക വഴികൾക്കപ്പുറത്തുള്ളതാണെങ്കിൽ നമ്മുടെ കുറ്റമറ്റ ചുറ്റുപാട് കഷ്ടപ്പാടിലേക്ക് മാറും. അവരുടെ പരാജയത്തിന്റെയും അനുസരണക്കേടിന്റെയും ഫലമായി പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുകയും മാനവരാശിയെ അവരുടെ സൃഷ്ടാവിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. എന്നിട്ടും ദൈവം മാനവരാശിയോട് പൂർണമായി പുറം തിരിഞ്ഞു നിൽക്കുന്നതിന് പകരം വഴിപിഴച്ച മക്കളുടെ പാപങ്ങൾക്കുള്ള ആത്യന്തിക ബലിയായി സ്വപുത്രനായ യേശുവിനെ അയച്ചുകൊണ്ട് അനുസരണക്കേട് വഴി ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ പരാജയം അനന്തമായി തുടരുവാൻ അനുവദിച്ചില്ല. അടുത്തത് കായന്റെ ജീവിതചരിത്രം ഒന്ന് ചിന്തിച്ചു നോക്കാം. കായിനും ഹാബേലും ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ മക്കളാണ് ആദ്യത്തെ സഹോദരന്മാർ. ഒരിക്കൽ രണ്ടുപേരും യാഗം കഴിപ്പാൻ കടന്നു വന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിലൊന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഉൽപ്പത്തി 4:3-4 വാക്യങ്ങൾ. കായിൻ തന്റെ അധ്വാനത്തിന്റെ പ്രവൃത്തിയുടെ നന്മകൾ കാണിച്ചുള്ള യാഗവും ഹാബേൽ തന്നെ തന്നെ കാണിക്കുന്ന ഒരു ആടിനെയുമാണ് യാഗമർപ്പിച്ചത്. കായന്റേത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമായ യാഗമായിരുന്നു. അവൻ ശരിയായത് ചെയ്യേണ്ടതുണ്ടെന്ന് ദൈവം കായിനോട് വിശദീകരിച്ചു. എന്നാൽ കായൻ അത് കേൾക്കാൻ വിസമ്മതിച്ചു. ദൈവം തന്റെ വഴിപാടിനെ പ്രീതിയോടെ സ്വീകരിക്കാതിരുന്നതിനാൽ, അതേസമയം തന്റെ അനുജന്റെ യാഗം ദൈവം സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് കായിൻ അസൂയയും കോപവും ഉള്ളവനായിത്തീർന്നു. അവന്റെ കോപവും അസൂയയും നിയന്ത്രിക്കാനാവാതെ തന്റെ സഹോദരനെ കൊല്ലുവാനും ഇടയായി. കോപം നമ്മുടെ സഹജമായ സ്വഭാവ സവിശേഷതകളിൽ ഒന്നായിരിക്കാമെങ്കിലും നാം കോപത്തെ ഭരിക്കുക തന്നെ വേണം. കോപം നമ്മളെ ഭരിക്കരുത്. നമുക്ക് ദേഷ്യം വരാം, എന്നാൽ കോപം നിയന്ത്രിക്കാതിരിക്കുന്നത് പാപമാണ്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4:26 പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ, തിരുത്തലുകൾ നടത്താൻ അവസരമുണ്ടായിട്ടും അതിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് കായൻ. മൂന്നാമതായി മോശയുടെ കാര്യം. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ കഥാപാത്രങ്ങളിൽ ഒരാളാണ് മോശ. കത്തുന്ന മുൾപ്പടപ്പിലൂടെ ദൈവം അവനോട് സംസാരിച്ചു. ദൈവം മോശയുടെ നേതൃപാടവത്തെ അംഗീകരിച്ച് ഭയങ്കരമായ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഇസ്രായേൽ മക്കളെ മിസ്രായീമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരിക. മോശയും സഹോദരൻ അഹരോനും ചേർന്ന് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് നയിച്ചു. ജീവിച്ചിരുന്നവരിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനായാണ് മോശയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നതെങ്കിലും തന്റെ വിശേഷണത്തിന് വിപരീതമായി പ്രവർത്തിച്ച സന്ദർഭവും അവനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ വെള്ളം കിട്ടാതെ അവർ പരാതിപ്പെട്ടു. അതിന് പോംവഴിയായി യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺകെ പാറയോട് കൽപ്പിക്കാം. എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. സംഖ്യാപുസ്തകം 20:7-8 വാക്യങ്ങൾ. പാറയോട് കൽപ്പിക്കാനാണ് ദൈവം മോശയോട് നിർദ്ദേശിച്ചത്. അതിന് വിപരീതമായി മോശ പാറയെ അടിക്കുകയാണ് ചെയ്തത്. ദൈവിക നിർദ്ദേശങ്ങൾ മാറ്റമില്ലാതെ നടപ്പിലാക്കുവാൻ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അതിൽ പരാജയം സംഭവിച്ചുകൂടാ. വലിയ ഒരു സംഘത്തെ നയിക്കുന്നത് ദൈവിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നില്ല. ഈ ജാഗ്രത കുറവ് മോശയെ കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല. അനുസരണത്തിന്റെ കാര്യത്തിൽ ദൈവം ഗൗരവമുള്ളവനാണ് എന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ പറയുമ്പോൾ ഒരേ ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ദൈവഹിതം അംഗീകരിക്കുകയും അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ്. നാലാമതായി നോഹയുടെ ജീവിതമെടുക്കാം. ദൈവത്തിനു വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്ത ബൈബിളിലെ ഇതിഹാസ കഥാപാത്രമാണ് നോഹ. നോഹയായിരുന്നു ആദ്യത്തെ അന്ത്യകാല സുവിശേഷകൻ. ലോകത്തിൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ കൃപയെ അലക്ഷ്യമാക്കി ദൈവത്തിന്റെ നിയമത്തെ ചവിട്ടി മെതിച്ചതിന്റെ ഫലമായി ലോകത്തിലേക്ക് വരുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് പ്രവചനാത്മക മുന്നറിയിപ്പ് നൽകിയ വ്യക്തിയാണ് നോഹ. ഭൂമിയിലെ ജനങ്ങളുടേതായ പാപം വളരെയധികം അല്ലെങ്കിൽ അതിക്രമിച്ചിരിക്കുന്നു എന്നും അവർക്ക് ന്യായവിധി ദൈവം കൊണ്ടുവരുന്നു എന്നും നോഹ ആളുകളോട് പ്രസംഗിച്ചു. അത് ദൈവം അവനോട് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ദൈവം അവനോട് ആജ്ഞാപിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ വാക്കുകൾ കേട്ട അയൽക്കാരും ദേശക്കാരും ഭൂവാസികളും ഒരു വിശകലനം നടത്തി. നോഹ പറഞ്ഞത് ദൈവം മഴയാൽ വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുകയാണ് എന്നുള്ളതായിരുന്നു. സമയം കണക്കിലെടുത്താൽ 120 വർഷക്കാലം അവൻ പ്രസംഗിച്ചു. പ്രയത്നം നോക്കിയാൽ 100 ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രം പണിതീരുന്ന ഒരു വലിയ പേടകമാണ് നോഹയോട് നിർമ്മിക്കാൻ ദൈവം കൽപ്പിച്ചത്. സാമ്പത്തികം പരിഗണനയിൽ എടുത്താൽ ഇത്രയും ഭീമാകാരമായ ഒരു പെട്ടകം നിർമ്മിക്കാനുള്ള പണം, സാമഗ്രികൾ വാങ്ങാനുള്ള പണം, ഇതൊക്കെ നോഹയ്ക്ക് എവിടെ നിന്ന് ലഭിക്കും? യുക്തിപരമായി ചിന്തിച്ചാൽ ഈ ഭൂമി മുഴുവൻ മുക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ മുഴുവനായി കണ്ണിൽ നിന്നും മറയ്ക്കുവാൻ മതിയായ വെള്ളം എവിടെ നിന്ന് ഉണ്ടാകുമെന്ന്, ഏത് സാഹചര്യത്തിൽ ഉണ്ടായി വരുമെന്ന് യുക്തിക്ക് വിഭാവനം ചെയ്യുവാൻ കഴിയാത്തതാണ് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകും. നോഹയ്ക്ക് ദൈവത്തിൽ നിന്ന് വ്യക്തമായ കൽപ്പന ഉണ്ടായിരുന്നു. അവൻ തന്റെ കർത്തവ്യം നിറവേറ്റാൻ തീരുമാനിച്ചു. ലോകം ഇതുവരെ ഒരു വ്യക്തിയുടെ മേൽ ചൊരിയാത്ത ഏറ്റവും വലിയ പരിഹാസവും സഹിച്ച് പെട്ടകം നിർമ്മിക്കുവാൻ നോഹ പുറപ്പെട്ടു. അതുവരെ കാണാത്ത സ്രോതസ്സിൽ നിന്നും ഒരു ദിവസം വെള്ളം വന്നു. ഭൂമി വെള്ളത്താൽ നിറഞ്ഞു. നോഹയും കുടുംബവും ജീവിവർഗങ്ങളും പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതരായി പ്രവേശിച്ചു. പ്രളയം അതിജീവിച്ചു. പുതിയ ലോകത്തിന് തുടക്കമായി. നോഹ തന്റെ കുടുംബത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചത് വർഷങ്ങൾക്ക് ശേഷം. അവൻ മദ്യപിച്ച് മത്തനായി നഗ്നനായി കിടന്നു. നോഹ തന്റെ കൂടാരത്തിൽ മദ്യപിച്ച് കിടന്നപ്പോൾ മകൻ ഹാം കൂടാരത്തിൽ ചെന്ന് നോഹയുടെ നഗ്നത കണ്ടു. ഇക്കാരണത്താൽ ഹാമും അവന്റെ കുടുംബവും അവന്റെ തലമുറകളും ശപിക്കപ്പെട്ടു. അതിന്റെ ഫലമായി കുടുംബാംഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടായി. കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവർ കുടുംബജീവിതത്തിൽ ഏറ്റവും സ്നേഹവും പക്വതയും ക്ഷമയും മാന്യതയും കരുതലും ജാഗ്രതയും കാണിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നോഹയുടെ കുടുംബം പോലെ ആയിത്തീരുമെന്നുള്ള പാഠം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ശരിയാണ്, നോഹയാണ് അതുവരെയും ആ കുടുംബത്തിന്റെ അതിജീവനത്തിന് കാര്യങ്ങൾ നിർവഹിച്ചത്. പക്ഷേ വീര്യപ്രവൃത്തി ചെയ്താലും ഇടറി വീഴാനും വഴിതെറ്റാനും പാപത്തിലേക്കും പരാജയത്തിലേക്കും വഴിതിരിയുവാനും കഴിയുമെന്നതിൻ്റെ ശക്തമായ ഉദാഹരണമാണ് നോഹയുടെ ജീവിതം. ഓരോ ദിവസവും നാം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു, ദൈവീക സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശുദ്ധി നമുക്ക് ചേർത്ത് വെക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പഴയകാലം ശുഭവും വർത്തമാനകാലം പരാജയത്തിൻ്റെയും ആണെങ്കിൽ പഴയ ജീവിതത്തിൻ്റെ മേന്മയിൽ ഭാവി സുരക്ഷിതമായിരിക്കും എന്ന് കരുതരുത്. കാരണം ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ലല്ലോ. അബ്രഹാമിൻ്റെ വിളി, വിജയം, വിശ്വാസം തുടങ്ങിയ സംഭവങ്ങൾ പഴയ നിയമത്തിലെ ഏറ്റവും സുപ്രധാന വിഷയങ്ങളാണ്. വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ പിൻഗാമികൾ തലമുറകൾക്ക് ശേഷവും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷതകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു ആത്മീയനുണ്ടായിരിക്കേണ്ട സകല ഉത്തമ ലക്ഷണവും അബ്രഹാമിൽ കണ്ടെത്തുവാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവനും അവൻ്റെതായ വലിയ പരാജയമുണ്ടായിരുന്നു. തിരുവഴുത്തിലുടനീളം അബ്രഹാം വിശ്വാസത്തിൻ്റെ ആത്യന്തിക മാതൃകയായി ഉയർത്തപ്പെട്ട് കാണിക്കുന്നു. ദുഷ്കരമായ സാഹചര്യങ്ങൾക്കിടയിലും ദൈവത്തിൽ വിശ്വസിക്കുവാനും അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളിൽ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനും അവൻ തയ്യാറായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ വിശ്വാസത്തിലെ നായകന്മാരുടെ തെറ്റുകളും പരാജയങ്ങളും ബൈബിൾ മറച്ചുവെക്കുന്നില്ല എന്നുള്ളത് ബൈബിളിലെ ചരിത്രങ്ങൾ വിശ്വസിക്കുവാൻ സാധ്യമായിട്ടുള്ള കാര്യമാണെന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ സത്യസന്ധത നിറഞ്ഞതായിട്ടുള്ള ചരിത്രമാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ അബ്രഹാം എപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ വഴിയിൽ എവിടെയോ അവൻ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുത്ത് ചെയ്യുവാൻ ഇടയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിന് അവൻ്റെ ഭാര്യയായ സാറയിൽ ഒരു കുഞ്ഞുണ്ടാകാതിരുന്നത് മൂലം ഭാര്യയുടെ ഉപദേശം സ്വീകരിച്ച് വേലക്കാരിയിൽ നിന്ന് കുഞ്ഞു ജനിപ്പിക്കുക എന്ന അന്നത്തെ സാമൂഹിക രീതി പിന്തുടരേണ്ടി വന്നു. അങ്ങനെ വേലക്കാരിയിൽ നിന്ന് അബ്രഹാമിനുണ്ടായ മകനായ ഇസ്മായേലിന്റെ ജനനം അബ്രഹാമിനും സാറയ്ക്കും ഹൃദയവേദനയല്ലാതെ മറ്റൊന്നും സൃഷ്ടിച്ചില്ല. ദൈവീക വാഗ്ദത്ത പ്രകാരം ദൈവീക സമയക്രമത്തിൽ ഉണ്ടാകേണ്ട കുഞ്ഞിനു പകരം വേലക്കാരിയുടെ കുഞ്ഞിനെ ദൈവത്വത്തിൻ്റെ വാഗ്ദത്വത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വൈകല്യം ഇടയാക്കി. പിന്നീട് ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ ഒരു കുഞ്ഞ് സാറയ്ക്കും അബ്രഹാമിനും ലഭിച്ചപ്പോൾ തൻ്റെ ഭാര്യയുടെ ഉപദേശം അനുസരിച്ച് ഉണ്ടായ മൂത്തപുത്രനെ മരുഭൂമിയിൽ ഒരു ഉപേക്ഷിക്കേണ്ടിയും വന്നു. അല്പം ക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ ഇത്തരം കഠിന അവസ്ഥകളിലൂടെ ഒരു പിതാവ് കടന്നു പോകേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. ക്ഷമയും കാത്തിരിപ്പും ഒരിക്കലും ഒരു കുടുംബാന്തരീക്ഷവും മോശമാക്കുകയില്ല. ആവേശവും അക്ഷമയും ബന്ധങ്ങളെ ശിഥിലമാക്കും. പിടിവാശിയും സ്വാർത്ഥതയും വലിയ വിള്ളലുണ്ടാക്കും. ജീവിതം, കുടുംബജീവിതം പരാജയമാക്കി തീർക്കുകയും ചെയ്യും. ദാവീദ് ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തോട് ചേർന്നുള്ള മനുഷ്യനായിരുന്നുവെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ മനോഹരവും പ്രചോദിപ്പിക്കുന്നതും നമ്മിൽ പ്രത്യാശ നിറയ്ക്കുന്നതുമാണ്. പക്ഷേ ഒരു രാജാവായ ദാവീദിനും സ്വന്തം പരാജയമുണ്ടായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് നിരവധി പരാജയങ്ങൾ സംഭവിച്ചിരുന്നു. യോദ്ധാവായ ഊരിയാവിൻ്റെ സുന്ദരിയായ ഭാര്യ ബേർഷേബിയെ അവളുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ദാവീദ് അവളെ പ്രേരിപ്പിച്ചു. പിന്നീട് ബേർഷേബ തൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നുവെന്ന് ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദ് ബേർഷേബയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തി. ബേർഷേബ ദാവീദിൻ്റെ ഭാര്യയായി. അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ആ ആൺകുഞ്ഞ് അസുഖം ബാധിച്ച് മരിച്ചു. എന്നാൽ ദാവീദ് പാപം ചെയ്തുവെന്നും ദൈവം അവനെ ശിക്ഷിക്കുമെന്നും മുന്നറിയിപ്പ് നൽകാൻ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച്, തൻ്റെ ജീവിത പരാജയത്തെക്കുറിച്ച് അനുദപിക്കുകയും ദൈവത്തിങ്കിലേക്ക് മടങ്ങുകയും ചെയ്തു. തൻ്റെ കാരുണ്യത്തിൽ ദൈവം ദാവീദിനും ബേർഷേബയ്ക്കും മറ്റൊരു പുത്രനെ നൽകി. അവൻ്റെ പേരായിരുന്നു ശലോമോൻ. അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും ജ്ഞാനിയായി അവൻ അറിയപ്പെട്ടു. പക്ഷേ ദാവീദിൻ്റെ ചില സ്വഭാവദൂഷ്യം ശലോമോനും ഉണ്ടായിരുന്നു. ബലാശാലികളായിരുന്നുവെങ്കിലും സ്ത്രീകളുടെ വിഷയത്തിൽ ഈ രാജാക്കന്മാർ ബലഹീനരും പരാജയം സംഭവിച്ചവരും ധാർമ്മിക പരാജയം സംഭവിച്ചവരുമായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ, നമ്മൾ ദൈവത്തോട് നമ്മുടെ പരാജയങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം കേൾക്കുകയും നമ്മളോട് ക്ഷമിക്കുവാൻ വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നു. 3000-ലധികം കഥാപാത്രങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവയിൽ വിവിധ കാലഘട്ടത്തിലും വിവിധ പ്രവർത്തികളും ചെയ്ത ഒരു പിടി കഥാപാത്രങ്ങളുടെ പട്ടിക മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പാപം ഇല്ലാതിരുന്ന കാലത്ത്, പാപത്തിനു ശേഷം, ജലപ്രളയത്തിനു മുമ്പ്, ജലപ്രളയത്തിനു ശേഷം, പിതാക്കന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ എന്നുവേണ്ട വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് സംഭവിച്ചതായ പരാജയങ്ങളുടെ ഒരു വലിയ പട്ടിക പൂർത്തിയാക്കുക എന്നത് നമുക്ക് സാധിക്കുകയില്ല. ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇനി ന്യായാധിപന്മാർ, വീരന്മാർ, ശിഷ്യന്മാർ, സ്ത്രീകൾ തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളുമുണ്ട്. ബൈബിളിലെ കഥാപാത്രങ്ങളോടതുപോലെയുള്ള വിവിധ പരാജയങ്ങൾ, ധാർമ്മിക ചുതികൾ നമുക്കുമുണ്ടായിരിക്കാം. ഏറ്റവും വലിയ പാപങ്ങൾ വളരെ ഭാരമുള്ളതായി തോന്നുമ്പോഴും ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മളോട് ക്ഷമിക്കുകയും നമ്മളുടെ തൽസ്ഥിതി മാറ്റി പുതിയ വഴിയിലേക്ക് നയിക്കുവാൻ എന്നും തയ്യാറുമാണ്. ദൈവം നമ്മളെ പുതിയ ജീവിതത്തിൻ്റെ വഴിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങളുടെ തമ്പുരാനെ, പരാജയ ചിന്തകളാൽ തളരാതെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഉദാഹരണങ്ങൾക്ക് നന്ദി. ആ ഉദാഹരണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പരാജയങ്ങളെ മറന്ന് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചുറ്റുമുള്ള വ്യക്തികളുമായോ സാഹചര്യങ്ങളുമായോ താരതമ്യം ചെയ്ത് നിരാശയിൽ ആഴ്ന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതം അങ്ങയുടെ ദാനമാണ്, അങ്ങ് അതിനെ സൂക്ഷിക്കും എന്ന ദൃഢതയിൽ അങ്ങയിൽ ആശ്രയിച്ച് മുന്നേറാൻ സഹായിക്കണമേ. എന്നെ കരുതുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.